إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ, വ്യത്യസ്ത കക്ഷികളായും സംഘടനകളായും തരീഖത്തുകളുമായൊക്കെ ഭിന്നിച്ചിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്ത്. മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ഭിന്നിക്കുമെന്നും ആ ഭിന്നതയിൽ അവൻ സുരക്ഷിതമായ മാർഗം സ്വീകരിച്ച് എങ്ങനെ രക്ഷപ്പെടണമെന്നല്ല ഈ ഉമ്മത്തിനോട് ഏറ്റവും നസീഹത്തുള്ള, ഏറ്റവും കൂറുള്ള നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. അതിനാൽ ഇത്തരം ഭിന്നപ്പുകൾ കാണുമ്പോൾ എല്ലാവരും കണക്കാണ്, ആരും യഥാർത്ഥ ഇസ്ലാമില്ല എന്ന് പറഞ്ഞ് ദീനിന്റെ വിഷയങ്ങൾ പഠിക്കുകയോ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ ഒഴിഞ്ഞു മാറുക എന്നുള്ളത് ശരിയായ നിലപാടല്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മാർഗനിർദ്ദേശത്തിന് എതിരായ നിലപാടാണത്. അതുപോലെ എല്ലാവരിലും നന്മയുണ്ട്, എല്ലാ ഭിന്നിപ്പുകളും അതിലെല്ലാം നന്മയുണ്ട്, ഇത്തരം കക്ഷികളിലെല്ലാം നന്മയുണ്ട് എന്നെല്ലാം പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാവുന്നതാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന മാർഗനിർദ്ദേശനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇതും തെറ്റായ നിലപാടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരിക്കലും തന്നെ എല്ലാവരും നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ഉമ്മത്തിന് ഒന്നാകെയുള്ള ഉന്മൂല നാശനം ഉണ്ടാകുമെന്നൊരിക്കലും അവിടുന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവരും വിജയിച്ച കക്ഷികളാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. മറിച്ച് അവിടുന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഹദീസിൽ നമുക്ക് കാണാവുന്നത് ഇപ്രകാരമാണ്. പ്രബോധനത്തിന്റെ ലക്ഷ്യം തന്നെ സമുദായത്തിൽ ഏതു വിധേനയും ഐക്യമുണ്ടാക്കലാണ് എന്ന് വാദിക്കുന്ന ആളുകൾക്ക് തലവേദന ഉണ്ടാക്കുന്ന ഹദീസാണിത്. അവരിൽ ചിലർ തങ്ങളുടെ വാദം ആ പേച്ച വാദത്തിന് എതിരാണ് ഈ ഹദീസ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ദുർബലമാണെന്ന് വരെ അവര് വാദിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നിരവധി സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയ യഹൂദികൾ അവർ 71 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള നസറാണികൾ, ഈസാ അലൈഹിസ്സലാമിന്റെ അനുയായികൾ, അവരും അതാ 72 കക്ഷികളായി പിരിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിലും വരാനിരിക്കുന്ന ആ ഭിന്നിപ്പ് പറയുകയുണ്ടായി. ഇതാ എന്റെ ഈ ഉമ്മത്ത് അവർ 73 കക്ഷികളായി പിരിയുക തന്നെ ചെയ്യും. കൊല്ലുഹ ഫിന്ന, അവരിൽ എല്ലാവരും നരകത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇല്ലാ വാഹിദ, അവരിൽ ഒരു വിഭാഗം ഒഴികെ എന്നവിടുന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ആ വിജയിക്കുന്ന നരകത്തിൽ പോകുന്ന രണ്ട് കക്ഷികളിൽ നിന്നും ഒഴിവായിട്ടുള്ള ആ ഒരു വിഭാഗം ആരാണ് എന്ന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകളാണ്, അവരാണ് ആ ഭിന്നിപ്പിൽ നിന്നും മുക്തമായി, ആ നശിച്ച കക്ഷികളിൽ നിന്നും മുക്തമായി വിജയിച്ച കക്ഷികളെന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കക്ഷികളും സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടുവോ ആ മാർഗത്തിൽ നീ നിലകൊണ്ടാൽ നിനക്ക് സ്വർഗത്തിൽ പോകാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്ന നസ്അലുക അൽജന്ന വനഊദു ബിക മിനന്നാർ. അപ്പോൾ ആഖിറത്തിലും അതുപോലെ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിസ്സാരമായി കാണാൻ സാധിക്കുകയില്ല. എല്ലാവരും കണക്ക് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദീൻ യാതൊന്നും പഠിക്കാതെ, സത്യം മനസ്സിലാക്കാൻ യാതൊരു ശ്രമവും നടത്താതെ നാം പിന്നോട്ടു പോയാൽ നഷ്ടം നമുക്ക് മാത്രമാണ്. നമ്മുടെ സ്വർഗം തീരുമാനിക്കുന്ന കാര്യമാണ്. നാം മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകുക എന്നുള്ളത് സാധിക്കുകയില്ല. സഹോദരങ്ങളെ, സത്യം മാത്രം പറയുന്ന, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഈ ഉമ്മത്ത് ഭിന്നിച്ചതിൽ ഒരു കക്ഷി ഒഴികെ എല്ലാ കക്ഷികളും നരകത്തിലേക്ക് പോകുമെന്നാണ്. അപ്പോൾ നമുക്കത് നിസ്സാരമായി കാണാൻ സാധിക്കില്ല. നമ്മുടെ ദുനിയാവിന്റെ കാര്യത്തിൽ നാം ഒരിക്കലും അങ്ങനെ നിസ്സാരമായി നിലപാടെടുക്കുന്ന ആളുകളല്ല. കച്ചവടം ചെയ്യുന്ന ആളുകൾ, അതേത് പ്രദേശത്ത് തുടങ്ങണം, ഏത് കാര്യത്തിൽ കച്ചവടം തുടങ്ങിയാലാണ് അവിടെ ലാഭം കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രീ സ്റ്റഡി, ഒരു മുന്നേയുള്ള ഒരു പഠനം നടത്തുന്ന ആളുകളാണ്. അതുപോലെ അവർക്ക് ഏതേത് കാര്യത്തിൽ അവരുടെ മക്കളെ എവിടെ പഠിപ്പിക്കണം, ഏത് രീതിയിൽ ഏതൊരു വിഭാഗത്തിലെടുത്ത് പഠിച്ചാലാണ് അവർക്ക് കൂടുതൽ ജോലിക്ക് സാധ്യത, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഈ വിഷയത്തിൽ നമുക്കൊരു നിസ്സാരമായ അതിന്റെ നിലപാടെടുത്തുകൊണ്ട് ഞാനൊന്നിലുമില്ല, ഞാനൊരു കാര്യത്തിലുമില്ല, ഞാൻ എൻ്റെ ദുനിയാവുമായി പോയിക്കൊള്ളാം എന്ന് പറയുന്ന നിലപാട്, സഹോദരങ്ങളെ, അത് നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്ന കാര്യമാണ്. അതിനാൽ നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള എല്ലാ പുത്തൻവാദികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് സലഫുകളുടെ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ സുരക്ഷാ മാർഗത്തിന് പണ്ഡിതന്മാർ നൽകിയ പേരാകുന്നു സലഫി മൻഹജ് അഥവാ സലഫുകളുടെ മാർഗമെന്ന. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് സലഫുകൾ, അതുപോലെ ആരാണ് സലഫികൾ, ആ സലഫുകളുടെ മാർഗം സ്വീകരിക്കൽ നിർബന്ധമാണോ. ഇതെല്ലാം പല സാധാരണക്കാർ ആളുകൾക്കും ഇപ്പോഴും വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ്. സലഫി എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ ഒരു സംഘടന, അവർക്കിട്ട പേരാണ്. അവരുടെ സ്ഥാപനങ്ങൾക്കും അവരുടെ നഗരത്തിലുമൊക്കെ അവരാ പേരുകൾ നൽകും, അവരുടെ മദ്രസകൾക്കൊക്കെ അവരാ പേരുകൾ നൽകും. അങ്ങനെയുള്ള യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു കേവലം ഒരു ലേബൽ മാത്രമാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന സാധാരണക്കാരുണ്ട്. അതിന് യാതൊരു വിലയുമില്ല എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് ഇത്തരം ധാരണ ഉണ്ടാകാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവർ എന്താണ് സലഫി മൻഹജ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അവർ ആ പദം, അതിന്റെ അർത്ഥം എന്താണ് എന്ന് അവർ ചിന്തിക്കുകയോ പഠിച്ചിട്ടോ ഇല്ല. ആ സലഫി മൻഹജ് സ്വീകരിച്ചാൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പോയ മാർഗത്തിലൂടെ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, സലഫുകൾ എന്ന് അവകാശപ്പെടുന്ന ചില സംഘടനകളും അങ്ങനെയുള്ള ആളുകളുമെല്ലാം യഥാർത്ഥ സലഫി മൻഹജിൽ നിന്നും അകന്നുകൊണ്ട് കേവല സംസാരങ്ങളിൽ മാത്രം സലഫി മൻഹജ് എന്ന് പറയുകയും അവരുടെ പ്രസംഗങ്ങളിൽ ഗീർവാണങ്ങൾ മുഴക്കുകയും ചെയ്തുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ആരാണ് സലഫുകൾ എന്ന് പറഞ്ഞത്? ആരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്? നമ്മൾ പിൻപറ്റേണ്ടതായ സലഫുകൾ ആരാണ്? സലഫുകൾ എന്നാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നേരിട്ട് ദീൻ പഠിച്ചിട്ടുള്ള, നേരിട്ട് ദീൻ മനസ്സിലാക്കിയ സഹാബികളാണ്. പിന്നീട് അവരിൽ നിന്നും ദീൻ പഠിച്ച താബിഉകളാണ്. പിന്നീട് അവരെ തുടർന്ന് വന്ന, അവരിൽ നിന്നും ദീൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത താബിഉ താബിഉകൾ. സഹോദരങ്ങളെ, ഈ മൂന്ന് ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഈ മൂന്നാളുകളെയാണ് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് സലഫു സ്വാലിഹ് അഥവാ സച്ചരിതരായ മുൻഗാമികൾ എന്ന് നാം പറയുന്നത്. ശരി, അവർക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അവരുടെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്? എന്താണ് അവർക്ക് സാധാരണക്കാരായ ആളുകളിൽ നിന്നും വ്യത്യാസം? അവരും നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർ തന്നെയല്ലേ? നാമും അവരും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ പിന്നെ എന്ത് വ്യത്യാസമാണ്? എന്ത് ശ്രേഷ്ഠതയാണ് അവർക്ക്? അവർക്ക് വല്ല ശ്രേഷ്ഠതയും അള്ളാഹും റസൂലും അറിയിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബികളായ മുഹാജിറുകളെയും അൻസാറുകളെയും അള്ളാഹു ഖുർആനിൽ ധാരാളം പുകഴ്ത്തി പറഞ്ഞതായി കാണാൻ സാധിക്കും. അവരുടെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടു, അങ്ങനെ അവരെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളും അൻസാറുകളിലും പെട്ട ആളുകൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ മക്കയിൽ നിന്നും ഹിജ്റ പോയ ആളുകളാണ് മുഹാജിറുകൾ. അവർ സ്വീകരിച്ചു മദീനയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അൻസാറുകൾ. ഈ വിഭാഗം ഇവർ ആദ്യമായി മുന്നോട്ട് വന്ന ഇവരും അതുപോലെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഇഹ്സാനിൽ സുഹൃദത്തിൽ അവരെ പിൻപറ്റിക്കൊണ്ട് അവരുടെ അതേ മാർഗം സ്വീകരിച്ചുകൊണ്ട് ശേഷം വന്ന ആളുകളും അവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതുപോലെ അള്ളാഹുവിനെയും അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സമുദായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർന്നില്ല, അള്ളാഹു പറയുന്നു, വഅഅദ്ദ ലഹും ജന്നാതിൻ തജ്രി തഹ്തഹാ അൽഅൻഹാറു ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗദുൽ അളീം. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗമാണ്. സഹാബികളായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് താഴ്ഭാഗത്തോടുകൂടി അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗം, അത് ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ സഹാബികൾക്കാണ്. ഖാലിദീന ഫീഹാ, അവർ അവിടെ ശാശ്വതവാസികളാണ്, അവർക്ക് പിന്നീട് പുറത്തു പോകേണ്ടി വരികയില്ല. ദാലികൽ ഫൗദുൽ അളീം, അതാണ് ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ ഭാഗ്യം അതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ സഹാബികൾക്ക് പ്രത്യേകമായി അൻസാറുകളെയും പ്രത്യേകമായി മുഹാജിറുകളെയും എല്ലാം അള്ളാഹു ധാരാളം പുകഴ്ത്തി പറഞ്ഞതായി കാണാൻ സാധിക്കും എന്ന് നമുക്ക് ഖുർആനിലൂടെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. സമയദൈർഘ്യം പറയുന്നത് അത് ഞാൻ കൂടുതൽ ഉദ്ധരിക്കുന്നില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ജനിച്ചു വീണവരിൽ ഏറ്റവും ശ്രേഷ്ഠർ അത് സഹാബികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അവിടുന്ന് പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ അതെന്റെ നൂറ്റാണ്ടിൽപ്പെട്ട ആളുകളാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെയുള്ളവർ. സുമ്മ അല്ലദീന യലൂനഹും, പിന്നീട് അവരെ തുടർന്നു വന്ന ആളുകളാണ് സഹാബിയുകൾ. സുമ്മ അല്ലദീന യലൂനഹും, പിന്നീട് അവരെ തുടർന്നു വന്ന ആളുകളെയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്ലിമിനുള്ള ഷറഹിൽ അദ്ദേഹം പറയുകയാണ്, قال النبي رحمه الله صحيح ان قرنت صلى الله عليه وسلم الصحابه نبي صلى الله عليه وسلم قرني എന്ന് പറഞ്ഞു അത് സ്വഹാബത്താണ്. പിന്നീട് പറഞ്ഞു വസ്താനി അത്താബിഊൻ, പിന്നീട് അവിടുന്ന് പറഞ്ഞു താബിഈങ്ങളെ കുറിച്ചിട്ടാണ്. വസ്താലിസു താബിഊഹും, പിന്നീട് അവരെ കുറിച്ച് പറഞ്ഞു താബിഉ താബിഈങ്ങളാണ്. ഈ മൂന്ന് നൂറ്റാണ്ടുകാരെയാണ്, ഈ മൂന്ന് വിഭാഗങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ശ്രേഷ്ഠരായ, ഭൂമിയിലുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠരായ ജനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വിഭാഗങ്ങളെയാണ്. അപ്പോൾ സഹോദരങ്ങൾ, അവരുടെ ശ്രേഷ്ഠത അത് ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ തന്നെ മതിയായതാണ്. അവിടുന്ന് സഹാബികളുടെ അമലുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്, നിങ്ങളിൽ ഒരാൾ ഒരു ഉഹുദ് മലയോളം, ഒരു വലിയ മലയോളം നിങ്ങൾ ചെലവഴിച്ചാലും, സഹാബികൾ ഒരു മുദ്ദ് അവരുടെ കൈക്കുമ്പിളിൽ ചെലവഴിച്ചാൽ അതായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ശ്രേഷ്ഠത. അവരുടെ ഇബാദത്തും അവരുടെ തഖ്വയുമെല്ലാം നമ്മളെപ്പോലെയല്ല സഹോദരങ്ങളെ, അവർക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു വിഭാഗമാണ് സഹാബികൾ. അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും കൂടുതൽ അവഗാഹമുള്ള ആളുകളാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളായി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ സഹാബികളെയാണ്. ദീൻ പ്രചരിപ്പിക്കാനും ആ ദീൻ നിലനിർത്താനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ സഹാബികളെയാണ്. അതുപോലെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിശദീകരണവും അതിന്റെ വ്യാഖ്യാനവും എല്ലാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് അത് സഹാബികളാണ്. അപ്പോൾ ശരി, അവർക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്, പക്ഷെ അവരെ പിൻപറ്റൽ നിർബന്ധമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അവരുടെ മാർഗം സ്വീകരിക്കണം, അഥവാ സലഫി മൻഹജ് സ്വീകരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. എന്നാൽ നാം അറിയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് കേവലം അവരെ പിൻപറ്റുക എന്ന് മാത്രമല്ല, മറിച്ച് അവരെ പിൻപറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് വിമുഖത കാണിച്ച് സഹാബികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകമുണ്ട്, നരക ശിക്ഷയുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു പറയുകയാണ്, വമൻ യുഷാഖിഖ് റസൂൽ മിൻ ബാദി മാ തബയ്യന ലഹുൽ ഹുദാ, അവന് സന്മാർഗം വ്യക്തമായതിനു ശേഷം ആരെങ്കിലും റസൂലിന്റേതല്ലാത്ത മാർഗം സ്വീകരിച്ചു, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, ശേഷം മുഅ്മിനീങ്ങളുടേതല്ലാത്ത സ്വഹാബികളുടെ ഇതെല്ലാം സമാർഗം സ്വീകരിക്കുകയും ചെയ്താൽ അള്ളാഹു പറയുകയാണ് നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. അവൻ തിരിഞ്ഞിടത്തേക്ക് ഏതൊരു മാർഗമാണോ അവൻ സ്വീകരിക്കാതിരുന്നത്, സ്വഹാബികളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മാർഗം സ്വീകരിക്കാതെ ഏതൊരു മാർഗത്തിലേക്കാണോ അവൻ പോയത് അങ്ങോട്ട് തന്നെ അള്ളാഹു അവനെ തിരിച്ചുവിടും, അവന് നരകത്തിൽ കത്തിയിരിക്കുകയും ചെയ്യും. മസീറ, എത്ര മോശം സങ്കേതമാണ് അത് സഹോദരങ്ങളെ. അപ്പോൾ അള്ളാഹു പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാർഗം നിങ്ങൾ സ്വീകരിക്കണം എന്നവിടെ പറയുകയാണ്. അതുപോലെ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു മക്ക മുശ്രിക്കുകളോടും അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളോടും വിശ്വസിക്കാൻ പറഞ്ഞത് സഹാബികൾ വിശ്വസിച്ചത് പോലെയാണ്. അള്ളാഹു പറഞ്ഞു ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. ഫൈൻ ആമനു, അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അഹ്ലുൽ കുഫാറുകളും അഹ്ലുൽ കിതാബിലെയും പെട്ട ആളുകൾ വിശ്വസിച്ചിരുന്നെങ്കിൽ എപ്രകാരം ബിമിസ്ലിമ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ നബിയും സഹാബത്തും വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ഫഖദ് ഇഹ്തദൂ, അവർ സന്മാർഗത്തിലാകുമായിരുന്നു. അവരങ്ങനെ വിശ്വസിച്ചില്ല, അവർ തിരിഞ്ഞു കളയുകയാണെങ്കിലോ വൈൻ തവല്ലോ ഫൈനും ഫീ ശിഖാഖ്, അവരങ്ങനെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ കേവലം കക്ഷി മത്സരത്തിൽ മാത്രമാണ് അവരുണ്ടാകുക, അവർ കേവലം ഭിന്നിപ്പിൽ മാത്രമാണ് ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാർഗം സ്വീകരിച്ചില്ല, വിശ്വാസത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലും സഹാബത്തും നബിയും പറഞ്ഞതുപോലെ സ്വീകരിച്ചില്ല എങ്കിൽ അവർ കേവലം ഭിന്നിപ്പിലായിരിക്കും ഉണ്ടാകുക എന്നാണ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്, സഹാബികളെ പിൻപറ്റുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഒരിക്കൽ സഹാബികളെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശക്തമായ പ്രഭാഷണം നടത്തി. അവരുടെ ഹൃദയങ്ങളെ കിടുങ്ങിയുറപ്പിച്ചുകൊണ്ട് അവരുടെ കണ്ണുകളെ ഈറനണിയിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ വരാനിരിക്കുന്ന ശക്തമായ ഭിന്നിപ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് താക്കീത് നൽകുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ജീവിക്കുന്ന നിങ്ങൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. فَعَلَيْكُمْ بِسُنَّتِي وَسُنَّةِ الْخُلَفَاءِ الرَّاشِدِينَ الْمَهْدِيِّينَ. അപ്പോൾ നിങ്ങൾക്ക് ആ ഭിന്നിപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം فَعَلَيْكُمْ بِسُنَّتِي, നിങ്ങൾ എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. وَسُنَّةِ الْخُلَفَاءِ الرَّاشِدِينَ الْمَهْدِيِّينَ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തിയില്ല, മറിച്ച് അതിനോട് ചേർത്ത് പറഞ്ഞു എനിക്ക് ശേഷമുള്ള സച്ചരിതരായ മാർഗദർശനികളായ സഹാബികൾ അവരുടെ ഖുലഫാഉകൾ അവരെയും കൂടി നിങ്ങൾ മുറുകെ പിടിക്കുക. എങ്ങനെ പിടിക്കണം? തമസ്സക്കു ബിഹാ വഅൻദു അലൈഹാ ബിന്നവാജി, നിങ്ങൾ അത് ശക്തമായി അണപ്പല്ല് കണ്ട് മുറുകെ പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ, പിന്നീട് അവർക്ക് ശേഷം ഉണ്ടാകുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ് വകുല്ല ബിദ്അത്തിൻ ദലാല, കാരണം അവർക്ക് ശേഷം ആളുകൾ പുതുതായി മതത്തിൽ കൂട്ടിയുണ്ടാക്കുന്ന കാര്യങ്ങൾ, വിശ്വാസങ്ങളും അവർക്ക് ശേഷം ഉണ്ടാകുന്ന കർമ്മങ്ങളും അവർ ആചരിച്ചിട്ടില്ലാത്ത അവർക്കില്ലാത്ത വിശ്വാസങ്ങളും കർമ്മങ്ങളും ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം ദലാലത്താണ്, വഴികേടാണ്, ആ ദലാലത്തുകളെല്ലാം നരകത്തിലേക്കുമാണ് എന്ന് അവിടുന്ന് വളരെ ശക്തമായി പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് ബാധിച്ച മഹാ ഭിന്നിപ്പെന്ന മഹാരോഗത്തിന് മരുന്നായി പറഞ്ഞിരിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാർഗത്തിൽ നിലകൊള്ളാനാണ്, അതാണ് അതിനുള്ള മരുന്ന്. അപ്പോൾ ഖുർആൻ സുന്നത്തും മതി സലഫി മൻഹജ്, അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അതും നമുക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? സഹാബികളുടെ മാർഗം നമുക്ക് വേണ്ട എന്നാണ് അവർ പറയാതെ പറയുന്നത്. അവരുടെ മാർഗം സ്വീകരിക്കാതിരുന്നാൽ അത് പേച്ച മാർഗമായി തീരുമെന്ന് നാം മനസ്സിലാക്കി സഹോദരങ്ങളെ. അപ്പോൾ സഹാബികളുടെ മാർഗം സ്വീകരിക്കുക എന്നുള്ളത് അത് വളരെ നിർബന്ധമായ കാര്യങ്ങളാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്ത സംഘടനകളും വ്യത്യസ്ത കക്ഷികളും ഈ കക്ഷികളെ ഈ മൻഹജിന്റെ അടിസ്ഥാനത്തിലാണ് നീ പരിശോധിച്ച് നോക്കേണ്ടത്. അപ്പോൾ നിനക്ക് സത്യം മനസ്സിലാക്കാൻ എളുപ്പം സാധിക്കുന്നതാണ്, അത് നിന്റെ മേൽ ബാധ്യതയായിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ, അവനിൽ മാത്രമേ ബലമേൽപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേ ഖുർആൻ ആയത്തുകൾ എടുത്തുകൊണ്ട് ഇതാ ചില ആളുകൾ അവർ ഖബർ കെട്ടിപ്പൂക്കാൻ തെളിവുണ്ടാക്കുകയാണ്. അവർ ആ ഖബറിലുള്ള ആളുകളെ ആദരിക്കുകയാണ്, അവരോട് ബഹുമാനം കാണിക്കുകയാണ്, അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നും നമ്മൾ ചോദിക്കുകയാണ് എന്നെല്ലാം അള്ളാഹുവിന്റെ മേൽ കളവ് പറഞ്ഞുകൊണ്ട് അവർ അവരോട് ദുആ ചെയ്യുകയാണ്. ഇവരും കൊണ്ടുവരുന്നത് ഖുർആനിലുള്ള ആയത്തുകളാണ്. യഥാർത്ഥത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആയത്തുകളാണ് അവർ കൊണ്ടുവരിക. ഇനി അവർ അതിനെ എങ്ങനെ ദുർവ്യാഖ്യാനിച്ചാലും എങ്ങനെയുള്ള വാദങ്ങൾ പറഞ്ഞാലും കേവലം ഒരൊറ്റ ചോദ്യം മതി നിനക്ക് അവരുടെ ഈ വാദങ്ങൾ തകർക്കാൻ. സഹോദരങ്ങളെ, നിങ്ങൾ അവരോട് ചോദിക്കുക, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സഹാബിയാണ്
ഇങ്ങനെ ഖബർ കെട്ടി പൊക്കിയിട്ടുള്ളത്? ഏത് സഹാബിയാണ് ഖബറിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലെങ്കിലും ഒരു സഹായം ചോദിച്ചിട്ടുള്ളത്? അവിടുന്ന് പിന്നീട് അബൂബക്കർ സിദ്ദീഖും ഉമറും ഖുലഫാ റാഷിദീങ്ങളും എല്ലാം മരിച്ചപ്പോഴും സഹാബികളിൽ ആരെങ്കിലും അവരുടെ ഖബറിന്റെ അടുക്കൽ അത് കെട്ടിപ്പൊക്കുകയും അവരോട് സഹായം ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നീ ചോദിച്ചു നോക്കുക. സഹാബികൾ ആ ആയത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സഹാബികൾ എന്ന് പറയുന്നവർ അവർ കേവലം ഖുർആൻ പാരായണം മാത്രം ചെയ്യുന്ന ആളുകളല്ല, അത് അവർ അമൽ ചെയ്യുന്നവരാണ്. ഏതെങ്കിലും സഹാബികൾ അത്തരത്തിലുള്ള രീതികൾക്ക് മുൻകൈ എടുത്തിട്ടുണ്ടോ? കബർ കെട്ടിപ്പൊക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല ഉറൂസുകൾ നടത്താനോ മാല മൗലൂദുകൾ ഓതാനോ ഏതെങ്കിലും സഹാബികൾ വന്നിട്ടുണ്ടോ എന്ന് നീ ചോദിച്ചു നോക്കിയാൽ ഇതാ അവരുടെ വലിയ വലിയ വാദങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. അവരേതൊക്കെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചാലും ഇതാ ഈ സലഫി മൻഹജിന്റെ അടിസ്ഥാനത്തിൽ അഥവാ സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ, സലഫുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ അവരുടെ എല്ലാ പൊള്ളവാദങ്ങളും അതവിടെ തകർന്നു വീഴുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫുകളുടെ മാർഗം നാം മനസ്സിലാക്കിയാൽ ഇതിനെതിരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയോട് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ ഖുലഫാ റാഷിദീങ്ങളിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ വിഷയത്തിൽ ഇപ്രകാരമാണ്. അബു ഹയ്യാജ് അൽ അസദി അദ്ദേഹം പറയുകയാണ്, ഖാലലി അലി ഇബ്നു അബീ ത്വാലിബ്, എന്നോ അലി ഇബ്നു അബീ ത്വാലിബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏതൊരു കാര്യത്തിന് നിയോഗിച്ചുവോ ആ കാര്യത്തിന് ഞാൻ നിന്നെ നിയോഗിക്കട്ടെ എന്ന് അലി റളിയല്ലാഹു അൻഹു അബു ഹയ്യാജിനോട് ചോദിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് പറയുകയാണ്, അല്ലാ തദഅതിം സാലൻ ഇല്ലാ തമസ്തഹ വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ, നീ ഒരു പ്രതിമയും അത് നശിപ്പിച്ചിട്ടല്ലാതെ ഒരു വിഗ്രഹവും അത് നശിപ്പിച്ചിട്ടല്ലാതെ വിടരുത്, ഉയർത്തപ്പെട്ട ഒരു ഖബറും അത് നീ നിരപ്പാക്കാതെ വിടരുത് എന്ന് ഖുലഫാ റാഷിദീങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ സലഫി മൻഹജ് മനസ്സിലാക്കിയാൽ, സഹാബികൾ എങ്ങനെ ദീൻ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കിയാൽ ഇതാ നിനക്ക് തൗഹീദിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഖബർ കെട്ടിപ്പൊക്കുന്നതിലും ആളുകളോട് പോയി പ്രാർത്ഥിക്കുന്നതിലും സഹാബികൾക്ക് മാതൃകയില്ല എന്ന് മാത്രമല്ല അവർ അതിനെതിരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബിന്നിപ്പെന്ന് പറഞ്ഞ മഹാരോഗത്തിനുള്ള മരുന്നായി പറഞ്ഞതിൽ ആദ്യത്തേത്. സഹാബികളെ നിങ്ങൾ മനസ്സിലാക്കുക, അവർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ നിങ്ങൾ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഖവാരിജുകളും മുഅ്തസിലുകളും അവരെല്ലാം ചരിത്രമായിരുന്നില്ല, അവരെല്ലാം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖവാരിജുകൾപ്പെട്ട ആളുകൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഖൈദയാവട്ടെ ISIS ആവട്ടെ ഇവരെല്ലാം ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ സലഫികളായ പണ്ഡിതന്മാർ സലഫി മൻഹജിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സ്വഹാബിയാണ് ഇങ്ങനെ മനസ്സിലാക്കിയത്? ഏത് സഹാബിയാണ് ഈ ആയത്തിന് ഇങ്ങനെ തഫ്സീർ കൊടുത്തിട്ടുള്ളത്? ഒരിക്കലും ഒരു സഹാബിയും അങ്ങനെ തഫ്സീർ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, സഹാബികളുടെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അവരെല്ലാവരും അവരുടെ ഈ വാദങ്ങൾക്കെതിരാണ്. സഹാബികളായ ആളുകൾ അവർ അക്രമിയായ ഭരണാധികാരിയുടെ കീഴിൽ ജീവിച്ചിട്ടുണ്ട്, അവർ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഏതേത് ബിദ്അത്തിന്റെ ആളുകളെയും അവരെ തകർത്ത് കളയാനുള്ള രക്ഷാമാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സലഫി മൻഹജ്, അഥവാ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി, സഹാബികളെ തുടർന്നു വന്ന താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് നീ ഏതേത് വിഷയങ്ങളും നീ ആ അളവ് പോലിൽ കൂടെ നോക്കിയാൽ നിനക്കതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കാനും അത് തകർന്നു പോകുന്നതായും നിനക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ നോക്കൂ, പച്ചയായ ശിർക്കും ബിദ്അത്തുകളും എഴുതി വെച്ച അമലുകളുടെ മഹത്വങ്ങൾ, അങ്ങനെയുള്ള പാളക്കിതാബുകൾ യാതൊരു ലജ്ജയും കുറ്റബോധവും ഇല്ലാതെ അള്ളാഹുവിന്റെ മസ്ജിദിൽ കൊണ്ടുവെക്കുകയും അത് വായിക്കുകയും അതിനുവേണ്ടി യാത്ര പുറപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ വാദങ്ങളും തകർന്നു വീഴുന്നത് സലഫി മൻഹജിന്റെ മുന്നിലാണ്. സഹാബികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? സഹാബികൾ ഇത്തരത്തിലുള്ള പുതിയ ബിദ്അത്തുകൾ, പുതിയ പുതിയ അമലുകൾ ചെയ്തിട്ടുണ്ടോ? നീ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന വാദങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. നമുക്കറിയാം, സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഒരിക്കൽ മസ്ജിദിലേക്ക് വന്നു നോക്കിയപ്പോൾ കുറെ ആളുകൾ അവിടെ വട്ടം കൂടിയിരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് 100 പ്രാവശ്യം പറയുന്നു, അൽഹംദുലില്ലാഹ് എന്ന് 100 പ്രാവശ്യം പറയുന്നു. ഒരാൾ അതിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. അയാളെ തുടർന്നുകൊണ്ട് ആളുകൾ അങ്ങനെ സദസ്സുകളിൽ ദിക്റുകൾ മുഴങ്ങിയിരിക്കുകയാണ്. അങ്ങനെ മുഴങ്ങിയിരിക്കുന്ന സന്ദർഭത്തിൽ ആ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവരോട് ചോദിച്ചു, അവർ പറഞ്ഞു, മാ അറദന ഇല്ല ഖൈർ, ഓ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, ഞങ്ങൾ ഖൈർ അല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ ഇത് മുഖേന നന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് അവരോട് പറയുകയാണ്, വഖർ മിൻ മുരീദിൻ ലിൽ ഖൈർ ലൻ യുസീബ, എത്ര എത്ര നന്മ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അവർക്കത് കിട്ടാത്തതായി.
അപ്പോൾ സഹോദരങ്ങൾ നിങ്ങൾ നോക്കൂ, സഹാബികളുടെ ദീൻ മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ ഇതുപോലെയുള്ള മജ്ലിസുൽ നൂറുകളും ഇതുപോലെയുള്ള ബിദഅത്തിന്റെ സദസ്സുകളും അതെല്ലാം ദീനിലില്ലാത്തതാണ്, സഹാബികൾ ചെയ്യാത്തതാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ എത്ര എത്ര ബിദഅത്തിന്റെ ആളുകൾ ഖുർആനിലെ ചില ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സംഗീതം ദീനിൽ ഹലാലാണ്, സംഗീതത്തിന് യാതൊരു പ്രശ്നവുമില്ല, ആണും പെണ്ണും കൂടിക്കലരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്നെല്ലാം വാദിച്ചു വരുന്ന ആളുകൾ, അവർ സഹാബികളുടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സഹാബികളെ മനസ്സിലാക്കിയ മനസ്സിലാക്കൽ മുന്നോട്ട് വെക്കുമ്പോഴാണ് അവരുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്നത്. സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ മൻഹജ്, ഈ സഹാബികൾ മനസ്സിലാക്കിയതുപോലെയുള്ള മനസ്സിലാക്കുക എന്നുള്ളത് അത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. നാം നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. നീ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്നുകൊണ്ട് മാത്രം നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഈ പറഞ്ഞ 73 കക്ഷികളും അവരപ്രകാരം ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. അവരാരും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അവരാണ് ഈ നരകത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നരകത്തിൽ പോകാതെ സലഫിന്റെ യഥാർത്ഥത്തിലുള്ള സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിനക്ക് പ്രവേശിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ആ വിഷയം നീ പഠിക്കൽ നിനക്ക് മേൽ നിർബന്ധമാണ്. അങ്ങനെ നീ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നീ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. തൗഫീഖ് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ബാറകല്ലാഹു ലീ വലകും ഫിൽ ഖുർആൻ വനഫഅനി വഇയാകും മിനൽ ആയാതി വസ്സിക്റിൽ ഹകീം വജഅലനി വഇയാകും മിനൽ സാലിഹീൻ അഖൂലു മാ തസ്മഊൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. സഹോദരങ്ങളെ, സഹാബികളുടെ മാർഗം പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന നാം തീർച്ചയായും അത് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. നാം കേവലം സലഫികളാണ്, സലഫി മൻഹജാണ് നമ്മുടേതെന്ന് ഉരുവിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് നാം അത് കൃത്യമായി പിൻപറ്റേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്തിലെ തർക്കങ്ങൾക്കെല്ലാം പരിഹാരം വേണം, മുസ്ലിം ഉമ്മത്തിലെ ഐക്യം വേണം എന്നാഗ്രഹിക്കുന്നവർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച സ്വഹാബികളുടെ മാർഗം പിൻപറ്റേണ്ടത് നിർബന്ധമാണ്. അതല്ലാതെ അവർ മറ്റെന്തെല്ലാം പരിശ്രമങ്ങൾ അതിനുവേണ്ടി നടത്തിയാലും അതെല്ലാം കേവലം പാഴ്വേഴകലാണ്. ഇന്നെല്ലാ ഇസ്ലാമിക സംഘടനകളും വിശ്വസിക്കുന്നത് ഇസ്ലാമിന്റെ ആധാരമെന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും മാത്രമാണെന്നാണ്. അവരിൽ ഭൂരിഭാഗം ആളുകളും മൂന്നാമതായി നമ്മളീ പറഞ്ഞ സലഫി മൻഹജ്, അതാ സലഫുകൾ മനസ്സിലാക്കിയ രീതിയിൽ ഖുർആനും സുന്നത്തും മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് പിൻപറ്റാൻ തയ്യാറല്ല. ചിലർ അങ്ങനെ ഒരു മാർഗം തന്നെ ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളാണ്. മറ്റു ചിലർ കാലം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ രീതികൾ ആവിഷ്കരിച്ചാൽ മാത്രമാണ് നമുക്ക് ദീനിൽ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് വാദിക്കുന്ന ആളുകളാണ്. ഇവരെല്ലാം ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞ കാര്യം അവർ മനസ്സിൽ ആലോചിക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ മാ അസ്ലഹ അവ്വലഹ. ഈ ഉമ്മത്തിന്റെ തുടക്കക്കാർ എങ്ങനെയാണോ നന്നായിട്ടുള്ളത്, അവർ എങ്ങനെയാണോ സംസ്കരിക്കപ്പെട്ടിട്ടുള്ളത്, ആ രീതിയിലല്ലാതെ ഈ ഉമ്മത്തിന്റെ അവസാനക്കാർക്കും നന്നാവാൻ സാധിക്കുകയില്ല. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹി പ്രവർത്തനമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എപ്രകാരമാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് നാം മനസ്സിലാക്കണം. സഹാബികൾ എങ്ങനെയാണ് ഈ ആയത്തുകൾ മനസ്സിലാക്കിയത് എന്ന് നാം മനസ്സിലാക്കണം. അവരുടെ വിശ്വാസം എന്തായിരുന്നു, കർമ്മങ്ങളിൽ അവർ എവിടെയാണ് നിന്നിട്ടുള്ളത്, അവിടെ നാം നിൽക്കണം. അതല്ലാതെയുള്ള മാർഗങ്ങളിൽ നാം പ്രവേശിച്ചാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകിയ അൽഫുർഖത്തുൻ നാജിയ വിജയിച്ച കക്ഷികളിൽ പെടാൻ സാധിക്കുകയില്ല, അഥവാ ഈ 72 കക്ഷികളിലേക്ക് നാം അറിയാതെ നാം വീണു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നാം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, തറത്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹ കനഹാരിഹ ലാ യസീഗു അൻഹ ഇല്ലാ ഹാലിക്. നിങ്ങളെ തെളിമയാർന്ന ഒരു കൃത്യമായ പാതയിലാണ് വിട്ടേച്ചാണ് ഞാൻ പോകുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്, ലൈലുഹ കനഹാരിഹ, അതിന്റെ രാവ് പോലും പകല് പോലെയാണ്, അതിൽ യാതൊരു സംശയത്തിനിടയില്ല. അതിന്റെ മാർഗം വളരെ തെളിഞ്ഞതാണ്. ലാ യസീഗു അൻഹ ഇല്ലാ ഹാലിക്, പിഴച്ചവനല്ലാതെ നശിച്ചവനല്ലാതെ അതിൽ നിന്നും തെറ്റിപ്പോകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഈ തെളിമയാർന്ന മാർഗം
അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നാം ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അല്ല എങ്കിൽ ആ തെളിമയാർന്ന മാർഗം അത് തെളിമയായി നമുക്ക് തോന്നണമെന്നില്ല. നമുക്ക് സംശയം തോന്നുന്നത് ഇതെല്ലാം ഒരുപോലെയാണ്, ഇതിലൊന്നും ഇടപെടേണ്ടതില്ല, ഞാൻ എൻ്റെ ഈ രീതിയിൽ അങ്ങനെ ജീവിച്ചു പോയാൽ മതി, എൻ്റെ കച്ചവടവുമായി ജീവിച്ചാൽ മതി എന്ന് തോന്നുന്നത് അവർ ഈ മൻഹജ്, ഈ കൃത്യമായ മാർഗനിർദ്ദേശനം പ്രവർത്തിക്കാത്തതുകൊണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ദിനേന നമസ്കാരത്തിൽ മുസ്തഖീമിലേക്ക് നിങ്ങളെ നയിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളിൽ യഥാർത്ഥത്തിൽ സലഫി മൻഹജാണ്. നീ അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, സിദ്ദീഖീങ്ങളിലും ഷുഹദാക്കളിലും പെട്ട സ്വഹാബികളുടെ മൻഹജിൽ, ആ മൻഹജിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്നാണ് നീ അള്ളാഹുവിനോട് പറയുന്നത്. പക്ഷെ നീ പറയുന്ന പല ആളുകളും അതറിയുന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഈ മൻഹജ് അതാണ് നമുക്ക് രക്ഷാമാർഗം. ആ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നരകമായിരിക്കും നമ്മുടെ സങ്കേതം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇനി സാധാരണക്കാരായ ചില ആളുകളോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ മൻഹജ് അവകാശപ്പെടുന്നവരിൽ ചില ആളുകൾ അവർ സലഫി ഫെസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് കൂത്തുകൾ നടത്തുന്നുണ്ട്. അതുപോലെ സലഫി എന്ന ലേബലിൽ അവർ സലഫിയത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇതൊന്നും നീ കണ്ട് നീ സലഫിയത്തിനെ കുറിച്ച് തെറ്റിദ്ധരിക്കാൻ പാടില്ല. സലഫിയത്തിനെ കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടാകാൻ അത് നിനക്ക് കാരണമായിക്കൂടാ. മറിച്ച് ആരുടെ പ്രവർത്തനമാണ്, ആരുടെ പ്രവർത്തനമാണ് അവരുടെ വാക്കുകളുമായി യോജിച്ചിട്ടുള്ളത് എന്ന് നീ നോക്കണം. അങ്ങനെ നീ പരിശോധിച്ച് മനസ്സിലാക്കി ആ മാർഗം നീ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു പക്ഷെ അങ്ങനെയുള്ള മാർഗം നീ സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ നീ വളരെ കുറഞ്ഞ ഒരു കൂട്ടത്തിലായിരിക്കാം. നീ ഒരു പക്ഷേ നിന്റെ നാട്ടിൽ ഒറ്റപ്പെട്ടവരായിരിക്കാം. അപ്പോൾ നീ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. കാരണം സത്യം മാത്രം പറയുന്ന, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദ ഗരീബൻ കമാ ബദ ഫതൂബ ലിൽ ഗുറബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇസ്ലാം അത് ആരംഭിക്കുന്ന സമയത്ത് അങ്ങേയറ്റം അപരിചിതാവസ്ഥയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദും അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, ഞാൻ റസൂലാണ് എന്നെ നിങ്ങൾ അംഗീകരിക്കണം, എന്റെ സുന്നത്ത് നിങ്ങൾ പിൻപറ്റണം എന്ന ആളുകളോട് പറഞ്ഞപ്പോൾ അവിടെ ആകെ അപരിചിതാവസ്ഥയായിരുന്നു. ഇസ്ലാമിന് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇസ്ലാം ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വസയഊദു ഗരീബൻ കമാ ബദ. ആ തുടക്കത്തിൽ എങ്ങനെയുള്ള അപരിചിതാവസ്ഥ അതിനുണ്ടായോ അതിലേക്ക് തന്നെ ഈ ഇസ്ലാം മടങ്ങിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഫതൂബ ലിൽ ഗുറബ. ആ സമയത്ത് ഗുറബാക്കളായ ആളുകൾക്ക് അവർക്ക് തൂബായുണ്ട്, സ്വർഗത്തിലെ ഒരു താഴ്വരമുണ്ട്, താഴ്വരയുണ്ട്, അല്ലെങ്കിൽ മംഗളമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലുള്ളാഹി മനിൽ ഗുറബ, റസൂലേ ഗുറബാക്കൾ അങ്ങനെ പറഞ്ഞാൽ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹുമുനാസുൻ ഖലീൽ, ഹുമുനാസുൻ സാലിഹൂന ഖലീൽ, സാലിഹികളായ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന വളരെ കുറഞ്ഞ ആളുകളാണ് അവർ. ഫി ഉനാസിൻ സൂഇൻ കസീർ, തിന്മകളിൽ മുഴുകുന്ന ധാരാളം ജനങ്ങളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ അവിടുന്ന് പറഞ്ഞു, യുസ്ലിഹൂന മാ അക്സറു അന്നാസു മിൻ സുന്നതി, എന്റെ സുന്നത്തിൽ ജനങ്ങൾ നശിപ്പിച്ചിട്ടുള്ള, ജനങ്ങൾ ഫസാദാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നന്നാക്കുന്ന ആളുകൾ കുറഞ്ഞ ആളുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ. അപ്പോൾ ആളുകളുടെ ആധിക്യത്തിലല്ല കാര്യം, ധാരാളം ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും നീ സത്യത്തിലാണ് എന്നതിന് അർത്ഥമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, വഇൻ തുതി അക്സറമൻ ഫിൽ അർദ് യുദല്ലുക അൻ സബീലില്ലാ, ഭൂമിയിലുള്ള ധാരാളം ആളുകളെ നീ പിൻപറ്റുകയാണെങ്കിൽ യുദല്ലുക അൻ സബീലില്ലാ, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയും എന്ന് അല്ലാഹു നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ സ്വഹാബത്തിന്റെ മാർഗം നീ സ്വീകരിക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിന്റെ നാട്ടിൽ നീ ഒറ്റപ്പെട്ടവനായിരിക്കാം, ചിലപ്പോൾ ആ നാട്ടിൽ നീ പറയുന്ന രീതിയിൽ സഹാബികളുടെ രീതിയൊന്നും പറ്റുകയില്ല, ഇങ്ങനെയൊന്നും പറ്റുകയില്ല, നാട്ടു നടപ്പേ പറ്റുകയുള്ളൂ, നമ്മുടെ സംഘടന നേരത്തെ തീരുമാനിച്ച സർക്കുലറിൽ ഉള്ളതേ പറ്റുകയുള്ളൂ എന്നെല്ലാം നിനക്ക് കേൾക്കേണ്ടി വന്നേക്കാം. പക്ഷെ നീ പതറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അപ്രകാരമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വലൗ കുന്ത വഹ്ദ. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ച കക്ഷികളിൽ എണ്ണി ആ ജമാഅ ഒരുപക്ഷെ നീ ഒറ്റക്കായിരിക്കാം, അത് സത്യത്തിനോട് യോജിക്കുന്നതായിരിക്കും. സത്യത്തിനോട് യോജിക്കുന്നതായി നീ ഒരാൾ മാത്രമാണ് ഉള്ളതെങ്കിൽ നീ ആ ജമാഅത്തിൽ മുഴുകെ പിടിക്കണം, അതല്ലാതെ വഴിപേച്ച ആളുകളുടെ കൂടെ പോകുക എന്നുള്ളത് നിനക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫുകളുടെ മൻഹജ് പിൻപറ്റൽ മാത്രമാണ് രക്ഷാമാർഗമെന്ന് പൂർവികരായ മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുണ്ട്, ഇജ്മാ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ചേർത്തി പറയുന്നതിൽ ആക്ഷേപിക്കപ്പെടാൻ യാതൊന്നും തന്നെയില്ല. അതിനാൽ നാം നമ്മുടെ മുഴുവൻ ജീവിതവും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സലഫുകൾ എപ്രകാരം മനസ്സിലാക്കിയോ ആ രീതിയിൽ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم مزق حكومة الكافرين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة